2023 ജനുവരി 1 ഞായർ. വാരാന്ത്യകൗമുദിയുടെ 2 പേജിൽ നിന്ന് വായിക്കുന്നത് അഭിലാഷ്. പരിഭാഷയുടെ പിതൃപുണ്യം. അച്ഛനിലൂടെയാണ് സുനിൽ അക്ഷരങ്ങളെ പ്രണയിച്ചു തുടങ്ങിയത്. ആ പ്രണയം കാലത്തിനൊപ്പം സഞ്ചരിച്ച് 2 പതിറ്റാണ്ടുകൾ കൊണ്ട് നടന്നുകയറിയത് കേന്ദ്ര സാഹിത്യ പുരസ്കാരത്തിലേക്ക്. അക്ഷരങ്ങളുടെ ലോകത്ത് സുനിൽ ഞാളിയത്ത് പഠിച്ച ആദ്യ പാഠമായിരുന്നു അച്ഛൻ. കൊൽക്കത്തയിലെ സാംബ മിർസ നഗറിലുള്ള ചെറിയ ഫ്ലാറ്റിലെ അച്ഛൻ്റെ വായനാ മുറിയായിരുന്നു സുനിലിൻ്റെ മലയാള സർവകലാശാല. പുസ്തകങ്ങളും ആനുകാലികങ്ങളും നിറഞ്ഞ ലോകമായിരുന്നു അത്. വിപ്ലവമായാലും വിശ്വദർശനമായാലും അറിവും അക്ഷരങ്ങളും അനിവാര്യമാണെന്ന് ബോധ്യമായതോടെ സ്വന്തമാക്കിയത് ബംഗാളിയടക്കം 4 ഭാഷകൾ. വിപ്ലവകാരികൾ സ്വപ്നം കണ്ട വസന്തത്തിൻ്റെ ഇടിമുഴക്കം നിലച്ച 80കളുടെ തുടക്കത്തിലാണ് സുനിൽ ഞാളിയത്ത് എന്ന ബാലൻ ബംഗാളിന്റെ ഹൃദയത്തിലേക്ക് പിച്ചവച്ചത്. തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള തിരുവാങ്കുളത്തെ ഞാളിയത്ത് തറവാട്ടിലെ ഏകാന്ത ബാല്യത്തിൽ നിന്നും ബംഗാളിലേക്ക് പറിച്ചു നട്ടപ്പോൾ അന്നത്തെ 7-ാം ക്ലാസ്സുകാരന് അച്ഛനോട് തോന്നിയ അപരിചിതത്വം എന്തുകൊണ്ടോ ബംഗാളിനോടും ബംഗാളിയോടും ആ ഭാഷയോടും തോന്നിയില്ല. മനസ്സിലുള്ളത് മൗനം കൊണ്ടു പറഞ്ഞ അച്ഛനിലൂടെയാണ് സുനിൽ അക്ഷരങ്ങളെ പ്രണയിച്ചു തുടങ്ങിയത്. ആ പ്രണയം കാലത്തിനൊപ്പം സഞ്ചരിച്ച് 2 പതിറ്റാണ്ടുകൾ കൊണ്ട് നടന്നുകയറിയത് കേന്ദ്ര സാഹിത്യ പുരസ്കാരത്തിലേക്ക്. വിഖ്യാത ബംഗാളി എഴുത്തുകാരി മഹാശ്വേതാദേവിയുടെ ബെഷായ് ടുഡു എന്ന നോവലിന്റെ വിവർത്തനത്തിനാണ് സുനിലിന് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. കാലത്തിനപ്പുറം കാണുന്നവരായിരുന്നു ബംഗാളി സാഹിത്യ പ്രതിഭകളെന്ന് ബെഷായ് ടുഡുവിലൂടെ സുനിൽ കാട്ടിത്തന്നു. 70കളിൽ ബംഗാളിൽ നടന്ന കർഷക സമരത്തെ അടിസ്ഥാനമാക്കി രചിച്ച നോവൽ ഡൽഹിയിലും മറ്റും സമീപകാലത്ത് നടന്ന കർഷക പ്രക്ഷോഭങ്ങളെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. പരിഭാഷയാണ് പ്രധാന മേഖലയെങ്കിലും ഒരു നോവലടക്കം ചില സ്വന്തം രചനകളുടെ തയ്യാറെടുപ്പിലാണ് സുനിൽ. എല്ലാ രചനകൾക്കുമുണ്ട് അച്ഛനോർമ്മകളുടെ തണൽ. കർഷക സമരങ്ങൾ വിപ്ലവത്തിലേക്ക് മാറുന്ന ഘട്ടത്തിൽ അക്ഷരങ്ങളെക്കാൾ വലിയ ആയുധമില്ലെന്ന തിരിച്ചറിവാണ് അച്ഛനിൽ നിന്നറിഞ്ഞ പുണ്യം. 1 മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നും കൊൽക്കത്തയിൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ട കേരളവും ബംഗാളും തമ്മിലുള്ള അസാമാന്യ സമാനതകളാണ് സുനിലിനെ ബംഗാളി ഗ്രാമങ്ങളിലേക്ക് അടുപ്പിച്ചത്. അനുഭവങ്ങളുടെ അക്ഷയഖനിയായിരുന്ന അച്ഛനെ അടുത്തറിഞ്ഞതും ബംഗാളിലെത്തിയ ശേഷം. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി ഒഡീഷയിൽ പഠനത്തിനു പോയ അച്ഛൻ TP ഞാളിയെ തൊടുവിൽ ബംഗാളിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. അവിടെ അച്ചടിശാലയും വായനയും എഴുത്തുമായി നടന്ന അദ്ദേഹം കേരളരശ്മി എന്ന മാസിക പ്രസിദ്ധീകരിച്ച് സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായി. സുനിലിന് സ്കൂളിൽ ബംഗാളി ഭാഷ പഠന വിഷയമായപ്പോൾ നാട്ടിൽ നിന്ന് അച്ഛനെത്തിയിരുന്ന പുസ്തകങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും മലയാള ഭാഷയെ ചേർത്തു പിടിക്കാൻ വഴിയൊരുക്കി. ബംഗാളി ഭാഷ മലയാളം പോലെ വഴങ്ങിയതോടെ സാഹിത്യലോകം കൂടുതൽ വിശാലമായി. അതാണ് പിന്നീട് വിവർത്തനത്തിലേക്ക് വഴിതെളിച്ചത്. രാഷ്ട്രീയം, ഫുട്ബോൾ, നാടകം, സിനിമ, സാഹിത്യം എന്നിവയോടുള്ള അഭിരുചികളിലും കാണാം സമാനതകൾ. അതുകൊണ്ട് തന്നെ കേരളവും ബംഗാളും തമ്മിലൊരു ജന്മാന്തര ബന്ധമുണ്ടെന്ന് സുനിലിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ തെരുവ് നാടകകാലം. വ്യവസ്ഥിതിയുമായുള്ള പോരാട്ടത്തിൽ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആയുധമെടുത്ത് വിദ്യാസമ്പന്നരായ വിപ്ലവകാരികൾ അന്നത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവേശമായിരുന്നു. കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പദധ്വനി എന്ന ബംഗാളി തിയേറ്റർ ഗ്രൂപ്പിലെ അംഗമായിരുന്ന സുനിൽ സഫ്ദാർ ഹാഷ്മിയുടെ ഹല്ലബോൽ അടക്കം നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ബംഗാളിലെ ഒട്ടുമിക്ക എഴുത്തുകാരും. മഹാശ്വേതാദേവിയുടെയും മനോരഞ്ജൻ വ്യാപാരിയുടെയും സുനിൽ ഗംഗോപാധ്യായയുടെയുമൊക്കെ രചനകളിൽ ഇത് വ്യക്തം. തെരുവുകുണ്ടിയായും നക്സലൈറ്റുമായൊക്കെ ജീവിച്ച മനോരഞ്ജൻ വ്യാപാരിയുടെ കൃതികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ ആത്മരോഷം കാണാനാകും. ഓരോ വായനയിലും പുതുമ അനുഭവപ്പെടുന്ന അത്തരം രചനകൾ ഏതു കാലത്തും പ്രസക്തമാണ്. മൊഴിമാറ്റത്തിന്റെ രസതന്ത്രം. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെട്ട സുനിലിന് ബംഗാളി സംസ്കാരത്തെയും ജീവിതത്തെയും അടുത്തറിയാൻ കഴിഞ്ഞു. ഇതെല്ലാം എഴുത്തിന് ഊർജമേകി. പരിഭാഷ എന്നത് പദാനുപത തർജ്ജമയല്ല എന്നും ആശയവും വികാരവും ഉൾക്കൊണ്ടുള്ള എഴുത്തിന് വലിയ തയ്യാറെടുപ്പ് ആവശ്യമാണെന്നും ബോധ്യമുള്ള സുനിൽ ഓരോ കൃതിയും 1-ോ 2-ോ തവണ നന്നായി വായിച്ച ശേഷമാണ് വിവർത്തനത്തിലേക്ക് കടക്കുക. സ്വാതന്ത്ര്യമെടുക്കാമെങ്കിലും മൂലകഥയിൽ നിന്ന് അകന്നുപോകാതെ വേണം ഓരോ പരിഭാഷയെന്നും പറയുന്നു. ബംഗാളിൽ നിന്ന് മടങ്ങിയെങ്കിലും ഇപ്പോഴും അതേ ആത്മബന്ധം ബംഗാളുമായി നിലനിർത്തുന്ന സുനിൽ എറണാകുളത്ത് LIC ഉദ്യോഗസ്ഥനാണിപ്പോൾ. അധ്യാപികയായ ഭാര്യ അനുവിനോടും വിദ്യാർത്ഥികളായ മക്കൾ ആദിത്യയോടും അമർത്തിയോടുമൊപ്പം തൃപ്പൂണിത്തുറയിലാണ് താമസം. തുടക്കം ആത്മഹത്യയ്ക്ക് ശേഷം. സുചിത്ര ഭട്ടാചാര്യയുടെ ആത്മഹത്യയ്ക്ക് ശേഷം എന്ന കഥാസമാഹാരം പരിഭാഷപ്പെടുത്തിയാണ് സുനിലിന്റെ തുടക്കം. ഇത് ശ്രദ്ധിക്കപ്പെട്ടതോടെ തന്റെ എല്ലാ രചനകളും പരിഭാഷപ്പെടുത്താൻ സുചിത്ര അനുമതി നൽകി. വ്യക്തിബന്ധങ്ങളിലേക്ക് സൂക്ഷ്മമായി ഇറങ്ങിച്ചൊല്ലുകയും ആഴത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന കഥകളാണ് സുചിത്രയുടേത്. അവരുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. 20 പരിഭാഷകൾ. വിവർത്തന രംഗത്ത് 2 പിന്നിടുമ്പോൾ ബംഗാളിയിൽ നിന്ന് നേരിട്ടുള്ള 20 പരിഭാഷകളാണ് മലയാളത്തിന് സുനിൽ സമ്മാനിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ നോവലായ ചോഖർ ബാലി വിവർത്തനത്തിനുള്ള 2014 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും മഹാശ്വേതാദേവിയുടെ ബഷായിട്ടുടുവിന് 2021 പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ വിവർത്തന പുരസ്കാരവും ലഭിച്ചു. ബ്രഹ്മപുത്രയുടെ തീരത്ത് അമാനുഷിക്, വെണ്ണക്കൽ തളിക, മൊനേർ മാനുഷ്, തൂവൽ കിനാവ്, ചൂതാട്ടം എന്നിവയാണ് മറ്റു നോവൽ പരിഭാഷകൾ. ആത്മഹത്യയ്ക്ക് ശേഷം പ്രണയം മാത്രം, ദുർഗാഷ്ടമി, കൽക്കത്ത കഫേ എന്നിവയാണ് കഥാസമാഹാരങ്ങൾ. യാത്രാവിവരണം: പശ്ചിം ദിഗന്തേ, ഒരു ലോകം പലകാലം, ഓർമ്മ അനുഭവം, കുട്ടിക്കാലം, ബാലസാഹിത്യം, ഖ്യാം ഖസോറിന്റെ തൂവൽ, സ്വന്തം രചനകൾ, ഇൻസിഗ്നിയ ഓഫ് എ ഡ്രീം, ദി റിയൽ സ്റ്റോറി, കാശ്ഫുലേർ ദേശേ, മധുമതി, ശാന്തിനികേതൻ കുറിപ്പുകൾ, യൂറോപ്പിൽ നിന്നുള്ള ദിനസരി കുറിപ്പുകൾ എന്നീ കൃതികളുടെ വിവർത്തനം പുരോഗമിക്കുകയാണിപ്പോൾ.